السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു ഹദീസും അതിൻ്റെ ഷർഹുമാണ്. ദുറൂസുൽ മുഹിമ്മ ഇൻഷാല്ലാഹ് അടുത്താഴ്ച നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് അത് തീർക്കാമെന്നുള്ളതാണ് വിചാരിക്കുന്നത് ഇൻഷാല്ലാഹ്. ഈ ഹദീസിൻ്റെ PDF തിലിവിടുന്നുണ്ട്. ആ ഹദീസും അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണവും, പ്രത്യേകിച്ചും റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഒരു ഹദീസ് മനസ്സിലാക്കുന്നത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഇതൊന്ന് വിശദീകരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഹദീസ് ഞാൻ വായിച്ചു തരാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്തുബഉൽ മയ്യിത സലാസത്ത്, മൂന്ന് കാര്യങ്ങൾ മയ്യത്തിനെ പിന്തുടരുന്നതാണ്. ഫയർജിഉ ഇസ്നാനി വയബഖ മഅഹു വാഹിദൻ, മൂന്നെണ്ണം മയ്യത്തിനെ പിന്തുടരുമ്പോൾ രണ്ടെണ്ണം തിരിച്ചു പോരും, ഒന്ന് ഒരു കാര്യം അവനോടൊപ്പം ബാക്കിയാവും. എത്തുബാഹു അഹുലുഹു അമാലുഹു വാമലുഹു, ആ മയ്യത്തിന്റെ കുടുംബം, അവന്റെ സമ്പത്ത്, അവന്റെ കർമ്മം, ഈ മൂന്ന് കാര്യങ്ങളാണ് ആ മയ്യത്തിനെ അനുഗമിക്കുന്നത്. ഫയർജു അഹുലുഹു അമാലുഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും തിരിച്ചുപോരും, മടങ്ങിപ്പോരും. വയബക അമലുഹു, അവന്റെ അമല്, അവന്റെ പ്രവർത്തനം ബാക്കിയാകും. ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, സുനനുകളിൽ ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഹദീസാണ്. പല തവണ ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ചില ഫായിദകൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങളാണ് ആ മയ്യത്തിനെ പിന്തുടരുന്നത്. അതിൽ രണ്ടെണ്ണം തിരിച്ചു പോരും, ഒന്ന് ബാക്കിയാകും. എന്നിട്ട് ആ ഹദീസിൽ തന്നെ പറഞ്ഞത് തിരിച്ചു പോരുന്ന രണ്ടെണ്ണം അവന്റെ കുടുംബക്കാരും അവന്റെ സമ്പത്തുമാണ്, ബാക്കിയാകുന്നത് അവൻ ചെയ്തിട്ടുള്ള അമല്. അത് സൽക്കർമ്മമാണെങ്കിൽ അത് ബാക്കിയുണ്ടാകും, തിന്മയാണെങ്കിൽ അത് ബാക്കിയുണ്ടാകും. ഇനി ഹദീസിന്റെ ചില വിശദീകരണങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ആ മയ്യത്തിന് അനുഗമിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അഹ്ലുക കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവന്റെ കുടുംബക്കാരായ ആളുകൾ, അവന്റെ മക്കള്, അവന്റെ സഹോദരങ്ങള്, അവന്റെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകള്, ഇതൊക്കെ അതിൽ പെടും. അവരൊക്കെ മയ്യത്തിന് അനുഗമിക്കും. അതേപോലെ തന്നെ അവന്റെ സമ്പത്ത് മയ്യത്തിന് അനുഗമിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവന്റെ സമ്പത്തും മയ്യത്തിനെ പിന്തുടരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നിലധികം ഷർഹകൾ വന്നിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിലൊരു വ്യാഖ്യാനം വന്നിട്ടുള്ളത്, അവന്റെ സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ അടിമകൾ, അവന്റെ വേലക്കാർ, അവന്റെ സേവകരായിട്ടുള്ള ആളുകൾ, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവന്റെ മാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതൊക്കെ അവൻ വിൽക്കുന്നതാണ്, വാങ്ങുന്നതാണ്. അപ്പൊ അവന്റെ അടിമകൾ, അവന്റെ വേലക്കാർ, അവന്റെ സേവകർ, ഇങ്ങനെയുള്ള ആളുകളാണ് അതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത്, അവന്റെ മാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാ മയ്യത്തിന്, അവരാ മയ്യത്തിന് അനുഗമിക്കും. അതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമതൊരു വ്യാഖ്യാനം വന്നിട്ടുള്ളത്, അവൻ ധനികനാണെങ്കിൽ, അല്ലെങ്കിൽ അവനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, അവനൊരു പണക്കാരനാണെങ്കിൽ, സമ്പന്നനാണെങ്കിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി മയ്യത്തിനെ പിൻപറ്റുന്ന ആളുകളുണ്ട്. അത് അവന്റെ കുടുംബക്കാരിൽ പെട്ട ആളുകളല്ല. പിന്നെന്താ, അവൻ പണക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ മയ്യത്തിന് അനുഗമിക്കുന്ന ആളുകൾ, അവനും ആ മയ്യത്തിനെ അനുഗമിക്കും, ആ മയ്യത്തിനെ പിന്തുടരും. ഇബ്നു സമീ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ മാല് കൊണ്ടുള്ള ഉദ്ദേശം, ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, യഖ്റുജുന മഅഹു മിൻ അജലി മാലിഹി ഇദാക്കാന താജർ. ഉദാഹരണം, അവനൊരു കച്ചവടക്കാരനാണെങ്കിൽ അതിന്റെ പേരിൽ മാത്രം അവന് ആ മയ്യത്തിനെ അനുഗമിക്കുന്ന ആളുകളുണ്ട് എന്ന് അദ്ദേഹം പറയണേ. വലിഹാദ നജിദുൽ ഫഖീറ ഇദാ സല്ല അലൈഹി ഫിൽ മസ്ജിദി ലാ യത്തബിഉഹു ഇല്ലല്ലദീന യഹ്മിലൂന അന്നഅശ ഫഖത് അർബ ഖംസ സിത്ത ലാ യത്തബിഉഹു ഇല്ലല്ലദീന യഹ്മിലൂന അന്നഅശ ഫഖത്.
എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു ഫക്കീർ മരണപ്പെട്ടാൽ ആ പള്ളിയിൽ ചിലപ്പോൾ നിസ്കരിക്കാനുണ്ടാകുന്നത് ആ മയ്യത്ത് ചുമക്കുന്ന ആളുകൾ മാത്രമായിരിക്കും, നാലോ അഞ്ചോ ആറോ ആളുകൾ മാത്രമായിരിക്കും. ലാക്കിൻ ഇതാക്കാന കനിയൻ മലഹു അൽ മസ്ജിദ് ഇല്ലാ മാഷാ അല്ലാഹ്. എന്നാൽ അവനൊരു സമ്പന്നനാണെങ്കിൽ പള്ളി നിറച്ച ആളുകളുണ്ടാവും, അവരവന്റെ കുടുംബക്കാരിൽപ്പെട്ട ആളുകളല്ല, അവൻ സമ്പന്നനായി എന്നുള്ള കാരണത്താൽ അവനെ അനുഗമിച്ചു വന്ന ആളുകളാണ്. ഇതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് നൽകിയിട്ടുള്ള ഷറഹുകളിൽപ്പെട്ട ഒരു ഷറഹ്. അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവ രണ്ട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ കുടുംബക്കാർ അവനെ അനുഗമിക്കും, അതാണ് അഹ്ലു കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവന്റെ ബന്ധുക്കൾ. മാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അടിമകൾ, രണ്ടാമത് പറഞ്ഞു സമ്പത്തിന്റെ പേരിൽ അവന് സമ്പത്ത് സമ്പന്നനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവന്റെ കുടുംബക്കാരല്ലാത്ത ആളുകൾ, അവനൊരു കച്ചവടക്കാരനാണെങ്കിൽ ബിസിനസ്സുകാരനാണെങ്കിൽ അതിന്റെ പേരിൽ ആ മയ്യത്തിന് അനുഗമിക്കുന്ന ആളുകളുണ്ട്, അവർ അതിൽപ്പെടും. മൂന്നാമത് അതിനൊരു ഷറഹ് വന്നിട്ടുള്ളത്, വേറെയും ഷറഹുകളുണ്ട്. മൂന്നാമത് അതിനൊരു ഷറഹ് വന്നിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആ മയ്യത്തിനെ മറമാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, സാധനങ്ങൾ, വസ്തുക്കൾ, അത് ആ മയ്യത്തിന് അനുഗമിക്കുമല്ലോ, ആ മയ്യത്തിന്റെ കൂടെ പോകും, അതും തിരിച്ചുപോരും. ഇതും ഏതിന്റെ വ്യാഖ്യാനത്തിൽ പെടും? മാലിന്റെ വ്യാഖ്യാനത്തിൽ പെടും എന്നത് ആര് വിശദീകരിച്ചിട്ടുണ്ട്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേതോ ആകട്ടെ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കുടുംബക്കാർ ആ മയ്യത്തിന് അനുഗമിക്കും, അവന്റെ സമ്പത്ത് ഈ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കണം, അവരൊക്കെ പിന്നെ ആ മയ്യത്തിന് അനുഗമിക്കും, അവന്റെ കൂട്ടുകാരുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും, അവന് പരിചയമുള്ള വ്യക്തികളുണ്ടാകും, അവൻ ജോലി ചെയ്യുന്നവനാണെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും, മുതിയറാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടാകും, ഇവരൊക്കെ ആ മയ്യത്തിന് അനുഗമിക്കും. അപ്പൊ അഹ്ല്, മാല്, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് അമല്, അവന്റെ പ്രവർത്തനങ്ങൾ, അതിൽ രണ്ടും പെടും, ഖൈറായതുപോലും ഷറായതുപോലും. എന്നിട്ട് പറഞ്ഞത് ആ രണ്ടെണ്ണം തിരിച്ചുപോരും, അവന്റെ അഹലുകാർ തിരിച്ചുപോരും, അവന്റെ സമ്പത്തും തിരിച്ചുപോരും, ബാക്കിയാകുന്നത് അവന്റെ അമല് മാത്രമായിരിക്കും. ഇതാണ് ഹദീസിന്റെ ആശയം. അപ്പൊ എന്താണ് അഹലി എന്നുള്ളത് പറഞ്ഞു, എന്താണ് മാലി എന്നുള്ളത് പറഞ്ഞു, എന്താണ് അമല് എന്നുള്ളത് മനസ്സിലാക്കി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ ഷറഹ് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അതിന്റെ ആ പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വശങ്ങളാണ് അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഞാൻ വായിക്കുന്നത്. ഈ ആളുകളൊക്കെ അവനെ അനുഗമിക്കും, എന്നിട്ട് യത്തവല്ല ദഫ്നു കമൻ അൻത അഹബ്ബു നാസി ഇലൈഹി യദ്ഫനു, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ നിന്നെ മറമാടും. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യങ്ങളാണത്. ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണോ അവർ നിന്നെ മറമാടും, ആ ഖബറിലേക്ക് ഇറക്കും. വയുബ്ഇദൂനകാനഹും, അവരിൽ നിന്നും നിന്നെ അകറ്റി നിർത്തും. നമ്മൾ ഒരുപാട് സ്നേഹിച്ച മക്കളാകാം, നമ്മൾ ഒരുപാട് സ്നേഹിച്ച സഹോദരങ്ങളാകാം, അവർ നിന്നെ അവരിൽ നിന്നും അകറ്റി നിർത്തും, അവർ നിന്നെ മറമാടും. വലവ് അന്നഹും അഅത്തു അജ്ര, നീ അവർക്ക് കൂലി നൽകുകയാണെങ്കിൽ പോലും, നീ അവർക്ക് പണം നൽകാമെന്ന് പറഞ്ഞാൽ പോലും, അല അൻ തബ്ഖാ ജസദൻ ബൈനഹും മാറലോ ബിദാലിക, നിന്റെ ശരീരത്തെ അവർക്കിടയിൽ വെക്കാൻ, നിന്റെ ശരീരത്തെ അവർക്കിടയിൽ വെക്കാൻ നീ അവരോട് പറഞ്ഞിട്ട് നീ അവർക്ക് പണം കൊടുത്താൽ പോലും അവരത് അംഗീകരിക്കില്ല. നമ്മൾ വളരെയധികം സ്നേഹിച്ചിട്ടില്ല നമ്മളെ മക്കൾ. പിതാവാണെങ്കിൽ ആ മക്കൾ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട് ആ പിതാവിനെ. മക്കളാണെങ്കിൽ ആ പിതാവ് മക്കളെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. ഉമ്മയാണെങ്കിൽ നിന്നെ വളരെയധികം സ്നേഹിച്ച ആളുകൾക്ക് നീ പണം കൊടുത്ത് പറഞ്ഞാൽ പോലും കുറച്ചു കാലം ആ ശരീരമൊന്ന് അവർക്കിടയിൽ വെക്കാൻ, ഇത്രകാലം സ്നേഹിച്ച വാപ്പയാണ്, ഇത്രകാലം സ്നേഹിച്ച ഉമ്മയാണ്, ഇത്രകാലം സ്നേഹിച്ച മക്കളാണ്, ബന്ധുക്കളാണ്, അത് നീ അവരോട് ആവശ്യപ്പെട്ടാൽ പോലും അവരത് അംഗീകരിക്കില്ല. അവരത് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല, അവരത് തൃപ്തിപ്പെടുന്ന ആളുകളല്ല. ഫഖറബുൻ നാസി ഇലൈക വമൻ തഹബ്ബുൻ നാസി ഇലൈഹിം, നീ അവരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവരാരാണോ അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിന്നെ കൊണ്ടുപോയി ഖബറ് കുഴിച്ച് ആ ഖബറിലേക്ക് നിന്നെ ഇറക്കി വെച്ച് അതിൽ മണ്ണിടുന്നത് നിന്നെ സ്നേഹിച്ചിരുന്ന നിന്റെ പ്രിയപ്പെട്ടവരായ ആളുകളാണ്. അപ്പൊ കുറച്ചു കാലം ഈ ശരീരമൊന്ന് നിങ്ങൾ വെക്കണം, ഞാൻ മരിച്ചാലും എന്ന് പറഞ്ഞാൽ പോലും, അതിന് പണം കൊടുത്താൽ പോലും അവരതാരും അംഗീകരിക്കില്ല. അപ്പൊ ദുനിയാവ് എത്രത്തോളം നിസ്സാരമാണ്. ഒരു പക്ഷേ 50 കൊല്ലം 40 കൊല്ലം നമ്മൾ ജീവിച്ചിട്ടുണ്ടാകും ഈ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ അധ്വാനത്തിന്റെ സിംഹഭാഗവും മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ഭാര്യക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ പണത്തിന്റെ സിംഹഭാഗവും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും. ആ ആളുകൾ തന്നെ നിന്നെ കൊണ്ടുപോയി മറമാടും, നിന്നെ മറവ് ചെയ്തിട്ട് അവർ തിരിച്ചു പോരും. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാലിന്റെ വിശദീകരണം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയണം, ദിരിയാദ് സ്വാലിഹിന്റെ ഷറഹ് ദർസിൽ നിങ്ങൾക്ക് കേൾക്കാം. അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഫിഹാദൽ ഹദീസ് ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്. അലാന്ന ദുനിയാ തസൂൽ, ദുനിയാവ് എന്നുള്ളത് അത് അവസാനിക്കും. കുല്ലു സീനത്തിൽ ഹയാത്തി ദുനിയാ തർജ്, ദുനിയാവിന്റെ എന്ത് അലങ്കാരങ്ങൾ ഉണ്ടെങ്കിലും ശരി അതൊക്കെ തിരിച്ചു പോകും. ദുനിയാവിന്റെ എന്ത് സുഖ സൗകര്യങ്ങളോ അലങ്കാരങ്ങളും നിന്റെ കൂടെ ഉണ്ടോ അതൊന്നും ഖബറിൽ നിന്റെ കൂടെ ഉണ്ടാവില്ല. ആ സീനത്തുകളൊക്കെ ഇവിടെ വിട്ടുവെച്ചിട്ട് നീ ഖബറിൽ പോകേണ്ടി വരും. അൽമാൽ നിന്റെ സമ്പത്ത്, വൽ ബനൂൻ നിന്റെ മക്കൾ. ആലോചിക്കണം, നിന്റെ മക്കളും നിന്റെ സമ്പത്തും. സീനത്തുൽ ഹയാത്തി ദുനിയ തർജ്യ മനില്ലദി യബ്ഖ, അദ്ദേഹം ചോദിക്കണം. എന്നിട്ടദ്ദേഹം പറയാണ് അൽ അമലു ഫഖത്, നിന്റെ അമലുകൾ മാത്രമാണ് നിന്റെ കൂടെ ഉണ്ടാകുക. നിന്റെ അമലുകൾ മാത്രം, നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ, ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഖുറാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഹദീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, സദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ അമലുകൾ. ഇനി അതെല്ലാം തിന്മയാണെങ്കിൽ അത് ആ അമലുകൾ മാത്രമാണ് ഉണ്ടാകുക. അപ്പൊ ദുനിയാവ് എന്നുള്ളത് അത് അവസാനിക്കും, നിന്റെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കും. അതുകൊണ്ട് ഫഅലൈക യാഖി, അതുകൊണ്ട് എന്റെ സഹോദര, നിന്റെ മേൽ ബാധ്യതയാണ് ബാക്കിയാകുന്ന കൂട്ടുകാരനെ നീ പരിഗണിക്കണം. നിന്റെ കൂടെ നിൽക്കുന്ന ആ കൂട്ടുകാരനെയാണ് നീ പരിഗണിക്കേണ്ടത്. വലായൻ സ്വരിഫും, ആളുകളെല്ലാം നിന്റെ കുടുംബക്കാരും പിന്തിരിഞ്ഞു പോരും, നിന്റെ സമ്പത്ത് തിരിച്ചു പോരും, അവരെയല്ല നീ പരിഗണിക്കേണ്ടത്. നീ പരിഗണിക്കേണ്ടത് ആരെയാണ്? നിന്റെ കൂടെ ഉണ്ടാകുന്ന, അവരൊക്കെ തിരിച്ചു പോന്നാലും, നിന്റെ പ്രിയപ്പെട്ടവര് തിരിച്ചു പോന്നാലും, നിന്റെ കൂടെ ഉണ്ടാകുന്ന നിന്റെ അമലിന്റെ കാര്യം നീ ശ്രദ്ധിക്കണം. വഅലൈക അൻ തജ്തഹിദ ഹത്താ യകൂന അമലുക അമലൻ സ്വാലിഹ, അതുകൊണ്ട് നീ പരിശ്രമിക്കേണ്ടത് നിന്റെ നീ ചെയ്യുന്ന അമലുകൾ അത് സ്വാലിഹായ കർമ്മങ്ങളാക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ പരിശ്രമിക്കണം. യുനിസുക ഫീ ഖബരിക, ഇദൻ ഫറദ്ത ബിഹി അനിൽ അഹബാബി വൽ അഹ്ലി വൽ ഔലാദ്, നിന്റെ കുടുംബക്കാരിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന്, നിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നീ ഒറ്റക്കാകുമ്പോൾ, നിന്റെ ഖബറിൽ നീ ഒറ്റക്കാകുമ്പോൾ നിന്റെ കൂട്ടുകാരനായിട്ട് നിനക്ക് ഉണ്ടാവുക, നിന്റെ കൂടെ ഉണ്ടാകുന്നത് നിന്റെ അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ ഉത്സാഹിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നീ ഏർപ്പെടണം എന്നുള്ളതാണ് ഇബ്നു അസ്സമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തോ, നമ്മുടെ മക്കളോ, നമ്മുടെ കുടുംബമോ നമുക്ക് ഉപകാരപ്പെടില്ല. അവരാരും കബറിൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ കൂടെ ബാക്കി ഉണ്ടാകുന്നത് ആരാണ്? അത് നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ മാത്രമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ മനുഷ്യൻ വിസ്മരിക്കണം, അതിനെ മറക്കണം, സൗകര്യപൂർവ്വം മറക്കണം. ഈ ഒരു ചിന്ത എന്ന് നമ്മുടെ മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെടുന്നു, അന്ന് നമ്മുടെ ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ ഉണ്ടാവില്ല. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന കാലത്തോളം നമുക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കില്ല. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഷെയ്ഖ് ബിൻബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്താ വെച്ചാല്, ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഫജദീറും ബിൽ മുഅ്മിനീ, അതുകൊണ്ട് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് അൻ യുജാഹിദ നഫ്സഹു, അവൻ പരിശ്രമിക്കണം. എന്തിനു പരിശ്രമിക്കണം? ഹത്താ തക്കൂന അഅമാലുഹു സ്വാലിഹ, അവൻ പരിശീലിപ്പിക്കണം, അവന്റെ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളാക്കി തീർക്കാൻ അവൻ പ്രവർത്തിക്കണം. ഹത്താ തൻഫഹു യൗമൽ ഖിയാമ, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവന് ഖിയാമത്ത് നാളിൽ ഉപകാരപ്പെടണം. തൻഫഹു ഫി ഖബ്രിഹി, അവന്റെ ഖബറിൽ ഉപകാരപ്പെടണം. വഫിൽ ആഖിറ, അവന്റെ പരലോകത്ത് ഉപകാരപ്പെടണം. മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യണം, അവന്റെ ഖബറിൽ ആ കർമ്മങ്ങൾ ഉപകാരപ്പെടണം, പരലോകത്ത് ഈ കർമ്മങ്ങൾ ഉപകാരപ്പെടണം. എന്നിട്ട് അദ്ദേഹം അമൽ സ്വാലിഹാത്തിന് ചില ഷർത്തുകൾ വിശദീകരിച്ചിട്ട് ആ ദർസിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയണം, ഫാഹിലുക്ക വമാലുക്ക മാൻഫാനുക്ക, നിന്റെ കുടുംബം, നിന്റെ സമ്പത്ത്, അത് രണ്ടും നിനക്ക് ഉപകാരപ്പെടൂല, അത് രണ്ടും നിനക്ക് ഉപകാരപ്പെടൂല. ഇന്നമായൻ ഫഅക്ക അമലുക്ക, നിന്റെ കർമ്മമാണ് നിനക്ക് ഉപകാരപ്പെടുന്നത്, നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സൽക്കർമ്മങ്ങൾ, അതാണ് നിനക്ക് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് ഫജദീറും ബിക്ക അൻ തജ്തഹിദ ഫീ സ്വലാഹിൽ അമൽ, അതുകൊണ്ട് നിന്റെ കർമ്മങ്ങൾ നന്നാക്കാൻ നീ പരിശ്രമിക്കണം. റമദാൻ മാസമാണ് വരുന്നത്. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണത്. നമ്മളൊക്കെ നേരിടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണത്. ഈ സത്യത്തെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇതാണ്. എന്ത്? നിന്റെ കർമ്മങ്ങൾ നന്നാക്കാനാണ് നീ ശ്രദ്ധിക്കേണ്ടത്, അതായിരിക്കണം നിന്റെ ഉദ്ദേശം. വല്ലാ യകൂന ഹമ്മുക ഇസ്ലാഹു മാലിക ഔ മുറാഅത്തു അഹ്ലിക, നിന്റെ ഉദ്ദേശം എന്തായി തീരരുത്? നിന്റെ ലക്ഷ്യം നിന്റെ സമ്പത്ത് നന്നാക്കുക എന്നുള്ളതായി തീരരുത്. നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നന്നാക്കുക എന്നുള്ളതായി തീരരുത്. അപ്പൊ നിന്റെ കുടുംബത്തിന്റെ കാര്യം, നിന്റെ സമ്പത്തിന്റെ കാര്യം മാത്രം നോക്കിക്കാണ്ട് മുന്നോട്ട് പോകുന്ന ആളായി തീരരുത് നീ. അതാകരുത് നിന്റെ ലക്ഷ്യം, അതാകരുത് നിന്റെ ഉദ്ദേശം. എന്നിട്ട് അദ്ദേഹം പറയണേ, ഇസ്ലാഹുൽ മാലിലാ ബാസ്, നിന്റെ സമ്പത്ത് നന്നാക്കുക, അതിന് തെറ്റൊന്നുമില്ല, കാര്യമില്ല. അതാവുൽ ഹക്കിലി അല്ലാഹലിലാ ബാസ്, കുടുംബത്തോടെ നിനക്ക് ചില കടമകൾ ഉണ്ടാവും, ആ കടമകൾ നിർവഹിക്കുക എന്നുള്ളതും കുറ്റമുള്ള കാര്യമല്ല. ലാക്കിൻ അല്ലാമൽ അല്ലദി ഔജബല്ലാഹു അലൈക, എന്നാൽ അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയിട്ടുള്ള അമലുകൾ ഉണ്ടല്ലോ, അഹം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവരോടുള്ള ബാധ്യതകളൊക്കെ നിനക്ക് നിർവഹിക്കാം, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? നിന്റെ പരലോകത്തിന് വേണ്ടിയിട്ട് നീ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോകണം. അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം അതിന് കൊടുക്കുക എന്നുള്ളതാണ് ആര് വിശദീകരിക്കുന്നത്? ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലൈസ ലക ഫിൽ ആഖിറത്തി ഇല്ലാ അമലുക, ആഖിറത്തിൽ നിന്റെ അമലല്ലാതെ മറ്റൊന്നും നിനക്കുണ്ടാവില്ല. വലാ അഹദുൻ യുഅതീക ഹസനതൻ വാഹിദ, ഒരു നന്മ പോലും ഒരാളും നിനക്ക് നൽകില്ല. വലൗ കാന മിൻ അഖറബി നാസി ഇലൈക, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നോട് ഏറ്റവും അടുത്തവൻ പോലും ഒരു നന്മ പോലും നിനക്ക് നൽകില്ല. ഫലാ യൻഫഉക ഖരീബു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളുടെ കുടുംബക്കാർ നിനക്ക് ഉപകാരപ്പെടില്ല, നിന്റെ കുടുംബക്കാർ നിനക്ക് ഉപകാരപ്പെടുകയില്ല. അത് പറയണം ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഇതിനെ വിശദീകരിച്ചിട്ട് പറയണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വേറെ ആയത്തുകൾ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു വിശദീകരണം ആരെ നൽകിയിട്ടുണ്ട്? ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവ രണ്ടുപേരും ഏത്, നിന്റെ അഹലും നിന്റെ മാലും, ഫഹാദാനി സ്വാഹിബാനി യുഫാരിഖാനിഹി വ യുഫാരിഖുഹുമ, അവരെ രണ്ടുപേരെയും നീ വേർപിരിയും, അവർ നിന്നെയും വേർപിരിയും, സമ്പത്താണെങ്കിലും നിന്റെ കുടുംബമാണെങ്കിലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫസ്സഈദു, അങ്ങനെ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ടാവും. ഒന്ന് സഈദ്, വിജയിച്ചവൻ, സൗഭാഗ്യവൻ. ആരാണത്? മനിത്തഹദ മിൻ ദാലികമായി ഉഅയിനുഹു വലാ ദിക്രില്ല, ഈ അഹല് ഈ മാലിൽ നിന്നും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് രണ്ടിൽ നിന്ന് അവൻ സ്വീകരിക്കേണ്ടത് എന്താണ്? ഇതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. വയൻഫഹു ഫിൽ ആഖിറ, അങ്ങനെയാണെങ്കിൽ പരലോകത്ത് അവനത് ഉപകാരപ്പെടും. ഇതിനവൻ ഉപയോഗപ്പെടുത്തേണ്ടത് പരലോകത്തിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ട് അവൻ ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ കുടുംബത്തെ, അവന്റെ സമ്പത്തിന്, എങ്കിലത് പരലോകത്ത് അവന് ഉപകാരപ്പെടും. എന്നിട്ട് അദ്ദേഹം പറയാണ്, അമ്മാ മനിത്തഹദ അഹ്ലൻ വമാലൻ യശ്അലുഹു അനില്ലാഹി തആല ഫഹുവ ഖാസിറൻ. എന്നാൽ ഈ പറഞ്ഞ സമ്പത്ത്, ഈ പറഞ്ഞ ധനം, ഇത് അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്നും അവന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്നുണ്ടെങ്കിൽ, അവനെ തിരക്കിലാക്കി കളയുന്നുണ്ടെങ്കിൽ, അവനെ ഷോലിലാക്കി കളയുന്നുണ്ടെങ്കിൽ, അവനാണ് ഖാസിർ. ഈ പറഞ്ഞ രണ്ടെണ്ണം, അഹലും മാലും, അത് അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്ന് അവനെ ഷോലിലാക്കി കളയുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അവൻ ഖാസിറാണ്. കാരണം എന്താ? നമ്മളെ കബറിൽ കണ്ടു വെച്ചാൽ അവരെ തിരിച്ചു പോരും, അഹലും മാലും തിരിച്ചു പോരും. നേരത്തെ വിനോദ് സലീം പറഞ്ഞതുപോലെ, പണം കൊടുത്താൽ പോലും, ഒരു കോടി തരാന്ന് പറഞ്ഞാൽ പോലും, സ്വന്തം ശരീരം ഒന്നുകൂടെ വെക്കാനോ, അല്ലെങ്കിൽ ആ കബറിന്റെ കൂടെ, പിതാവിന്റെ കൂടെ ആ കബറിൽ ആരെങ്കിലും കിടക്കാനോ, അല്ലെങ്കിൽ ആ കബറിന്റെ അടുത്ത് ഇരിക്കാനൊന്നും ആരും സന്നദ്ധരാവില്ല. അതാണ് ഈ മരണത്തിന്റെ ഒരു പ്രത്യേകത. മിനുസമീൻ അതാണല്ലോ പറഞ്ഞത്, പണം കൊടുത്താൽ പോലും നിന്റെ ശരീരം ഒന്ന് വെക്കാൻ പോലും അവരാരും സമ്മതിക്കും, നിന്റെ പ്രിയപ്പെട്ട ആളുകൾ പോലും സമ്മതിക്കൂല. അപ്പൊ ഈ രണ്ടെണ്ണം, ഈ അഹലും മാലും, അത് അള്ളാഹുവിൽ നിന്ന് എന്താക്കരുത്? ഷുഗലാക്കി കളയരുത്. അങ്ങനെ ഷുഗലാക്കി കളഞ്ഞാലോ, ബഹുവ ഖാസിറുൻ, അവനാണെന്ത്? നഷ്ടക്കാരൻ അവനാണ്. എന്നിട്ട് മൂന്നായത്തുകൾ എടുത്തുതിരിക്കുന്നുണ്ട്. ഏതുപോലെ? ഒന്നിക്കമ കാലത്തിൽ അറാബു, അറാബികൾ റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, ശഅലത്തിന അംവാലുന വഹലൂന ഫസ്തഗ്ഫിർ ലന, ഞങ്ങൾ അതിൽ നിന്ന് തിരിച്ചു കളഞ്ഞത് എന്താണ്? ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സമ്പത്തുമാണ്, ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സമ്പത്തുമാണ്, അതിൽ നിന്ന് ഞങ്ങളെ ഷോലിലാക്കി കളഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുള്ള ആയത്ത്. രണ്ടാമത്തത് മുനാഫിക്കുൽ, ഒമ്പതാമത്തെ ആയത്ത് യാ ലാ തുൽഹിക്കും ആയത്ത്, നമുക്കറിയാം. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധരാക്കി കളയാതിരിക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് മാലും, മറ്റത് സമ്പത്തും. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് എന്നാ പറഞ്ഞത്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കി കളയാതിരിക്കട്ടെ. വമൻ യഫ്ഫൽ ദാലിക, ഇനി സമ്പത്തും മക്കളും ആരെ അശ്രദ്ധരാക്കി കളഞ്ഞു അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്ന്, ഫൗലായിക്കുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണെന്ത്? നഷ്ടക്കാരി. അപ്പൊ അവർ യഥാർത്ഥത്തിൽ നഷ്ടക്കാരാണ്, അവർ വിജയിച്ചവരല്ല, അവർ ലാഭം നേടിയവരല്ല. ഈ ആയത്ത് അദ്ദേഹം എടുത്തു തിരിച്ചു. മൂന്നാമത്തെ ആയത്ത് സബഖിലെ 37-ാമത്തെ ആയത്ത്, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതീ തുഖദ്ദിബുക്കും ഇന്ദനാ സുൽഫ ഇല്ലാ മൻ ആമല വഅമില സാലിഹ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും എന്നിലേക്ക് നിങ്ങൾ അടുപ്പിക്കും, അതുകൊണ്ടല്ല നിങ്ങൾ എന്നിലേക്ക് അടുക്കുന്നത്. ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ, ആരാണോ വിശ്വസിക്കുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ വിശ്വാസം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടുമല്ലാതെ എന്റെ സാമീപ്യം തേടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നായത്തുകൾ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെ മറമാടി കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാ, മറമാടിയതിനു ശേഷം വയഗത്തി ഹറജുലൻ, അവന്റെ അടുത്തേക്ക് ഒരാൾ വരും, ഹസനുൽ വജഹി, നല്ല സുന്ദരമായ മുഖമുള്ള ഒരാൾ വരും, ഹസനുസ് സിയാവി, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ഒരാൾ വരും, തയ്യുബുരീഹി, നല്ല സുഗന്ധം ഉണ്ടായിരിക്കും. ഫയഖൂലു, അവൻ പറയും, അബ്ഷിർബില്ലദി യസുറുക ഹാദാ യൗമുക്കല്ലദി കുന്ത തുഅദു ഫയഖൂലു ലഹു. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, മൻ അൻത, നീ ആരാണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവൻ പറയും എന്ത്, അന അമലുക സ്വാലിഹു, നീ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളാണ് ഞാൻ. അഹമ്മദ് ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ദീർഘമായിട്ടുള്ള ഹദീസ്, അതിന്റെ ബാക്കി ഭാഗം, നീ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളാണ് ഞാൻ. ഇത് ഇബ്നാജറി ഹദീസിന്റെ വിശദീകരണത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വായിച്ച ഹദീസിന്റെ വിശദീകരണത്തില് ഇബ്നാജറി ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ഖബറിൽ അവന്റെ കൂടെ ഉണ്ടാകുന്നത് എന്താണ്? ഈ അമല് മാത്രമാണ്. അവന്റെ സമ്പത്ത് തിരിച്ചുപോരും, അവന്റെ മക്കള് തിരിച്ചുപോരും. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽഹാക്കു മുത്തഖാസറിന്റെ ഷറ എടുത്ത് വായിച്ചാൽ അറിയാം. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയണം, ഞാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ചെന്നു, അദ്ദേഹം അൽഹാക്കു മുത്തഖാസർ പാരായണം ചെയ്യാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, മനുഷ്യൻ പറയാണ്, മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാണ്. എന്നിട്ട് പിന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹല്ലക യാ ഇബ്നു ആദം, ആദമിന്റെ മകനെ, നിനക്കുണ്ടോ നീ തിന്നതല്ലാതെ, നീ ധരിച്ചതല്ലാതെ, നീ സ്വതക്ക കൊടുത്തതല്ലാതെ പിന്നെന്താ നിനക്കുള്ളത്? അതാണ് നിനക്കുള്ളത്, നീ തിന്നു കഴിഞ്ഞത്, നീ ധരിച്ചു കഴിഞ്ഞത്, പിന്നീട് നീ സ്വതക്ക കൊടുത്തത്, അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും. ഇതല്ലാതെ നിനക്ക് ഈ ദുനിയാവിൽ എന്താണ്? ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, വേറെ പല റിപ്പോർട്ടുകളിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യനാകട്ടെ എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് നടക്കണം. അതിൽ നിനക്ക് ഉപകാരപ്പെടുന്നത് എന്താ? നീ എന്താണോ സ്വതക്കയേറ്റ് കൊടുത്തത് നിനക്ക് ഉപകാരപ്പെടും, അതല്ലാത്തത് ഒന്നും ഉപകാരപ്പെടും. അതാണ് ഇബ്നു റജബ് പറഞ്ഞത്. ഇത് രണ്ടിനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നപ്പോൾ, നല്ലൊരു ഭാര്യ, ഈമാനുള്ള ഒരു ഭാര്യ, പരലോകത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഭാര്യ, ഇബ്നു റജബ് അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു റജബ് അൽഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, നിന്റെ കുടുംബം തിരിച്ചുപോരുന്നു പറഞ്ഞല്ലോ, അവരെ നിനക്ക് പരലോകത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതേപോലെ തന്നെ നിന്റെ സമ്പത്തിനെ പിന്നെ സ്വതക്ക കൊടുത്തുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരലോകത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഖാസിർ എന്ന് പ്രയോഗിച്ചത്, എന്നുള്ള ഖുറാനിന്റെ ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തൊബറാൻ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയാണ്, മാ മിൻ അബ്ദിനില്ലാ വലഹു സലാസത്തു അഖില്ല, ഏതൊരാളാണെങ്കിലും അവന് മൂന്ന് കൂട്ടുകാരുണ്ടാവും, മൂന്ന് കൂട്ടുകാരില്ലാത്ത ഒരാളും ഇല്ല. ഫഅമ്മാ ഖലീലുൻ ഫയഖൂലു മാ അൻഫഖ്ത ഫലക വമാ അംസഖ്ത ഫലൈസലക, ഒരു കൂട്ടുകാരൻ അവനോട് പറയുന്നത് നീ ചെലവഴിച്ചത് എന്താണ് അത് നിനക്കുണ്ടാകും, നീ പിടിച്ചു വെച്ചത് അത് നിനക്കുള്ളതല്ല, അതാണ് അനന്തരാവകാശികൾക്കുള്ളതാണ്, ചെലവഴിച്ചതാണ് നിനക്കുള്ളത്. ഒരു ഖലീൽ, ഒരു കൂട്ടുകാരൻ അത് പറയും, ഫദാലിക മാലുഹു, ആ കൂട്ടുകാരൻ ആരാണ്? നിന്റെ സമ്പത്താണ്. വഅമ്മ ഖലീലുൻ, രണ്ടാമത്തെ കൂട്ടുകാരൻ, ഫയഖൂലു, അവൻ പറയും, അന മഅക ഫഇദാ അതൈത ബാബൽ മലിക്കി ദഹബ്തു വതറക്തുക ഫദാകഹു, രണ്ടാമത്തവൻ പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, എന്നാൽ നീ ഖബറിൽ എത്തിയാൽ ഞാൻ നിന്നെ ഒഴിവാക്കും. അത് അവന്റെ കുടുംബമാണ്, അവന്റെ അഖിലുകാരാണ്. വഅമ്മ ഖലീലുൻ ഫയഖൂലു അന മഅക, മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഹൈസു ദഖൽത വഹൈസു ഖറജത ഫദാക അമലുഹു, അതാണെന്ത് അവന്റെ അമൽ, നീ അതിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിൽ നിന്ന് പുറത്തു വരുമ്പോഴും ആ ഖബറിലും അതിനുശേഷവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, അതാണെന്ത് അവന്റെ അമല്. എന്നിട്ട് അവൻ ആ മനുഷ്യൻ പറയണ, ഫയഖൂലു ഇൻ കുൻതല അഹ്വന സലാസത്തി അലയ്യ, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും നിസ്സാരമായിട്ടുള്ളത് നീ ആയിരുന്നു എനിക്ക് എന്നുള്ളത് ആ മനുഷ്യൻ പറയും എന്നുള്ളതാ. ഏത്? അമലിന്റെ കാര്യത്തിൽ. അതാണ് തീരെ ചെയ്യാത്തത്. അതിനു വേണ്ടി ഒരു പണിയെടുത്തില്ല, ഒരു സൽക്കർമ്മങ്ങളും ചെയ്തില്ല, പണിയെടുത്തത് മൊത്തം അവന്റെ അഹലിന് വേണ്ടിയിട്ട്, അവന്റെ മാലിന് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ കണ്ണിൽ നീ ആയിരുന്നു എന്ത് നിസ്സാരൻ എന്നുള്ളതാ മനുഷ്യൻ പറയുന്നുള്ളതാ. തൊബ്രാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, ഷുഐബ് എറണാകുളത്തൊക്കെ ഹസനാക്കിയിട്ടുള്ള ഹദീസ്, വേറെ പല റിവായത്തുകൾ ആ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള വിശദീകരണങ്ങളാണ് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകൾ, ആ ആയത്തുകളിൽ വളരെ വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ആമിലെ 93-ാമത്തെ ആയത്ത്, അതിൽ പരലോകത്ത് ചെല്ലുമ്പോ, വലഖദ് ജിഅ്തുമൂന ഫുറാദ കമ ഖലഖനാകും അവ്വല മറ, അല്ലാഹു പറയണം, ഞാൻ നിങ്ങളെ ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് എന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, അല്ലാഹു പറയുന്നുള്ളതാ. വതറക്തുകും മാ ഖവ്വൽനാകും വറാ ളുഹൂരിക്കും, ഞാൻ നിങ്ങൾക്ക് അധീനമാക്കി തന്ന ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലാണ്, അതൊക്കെ ദുനിയാവിലിട്ടേച്ച് അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പിന്നിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇതാ ഒറ്റക്കൊറ്റക്ക് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് അള്ളാഹു മനുഷ്യരോട് പറയുമെന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയാണ് ആ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആയത്താണ് കഫിൽ ആയത്തൽ മാലുവൽ ബനൂനു സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും മക്കളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ, സീനത്ത് മാത്രമാണ് ഇത് രണ്ടും. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറും ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല എന്നുള്ളതാണ്. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കിൽ ഉത്തമമായ പ്രതിഫലവും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും. അവിടെ ബാക്കിയാത്തുകൾ, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് ബാക്കി ഉണ്ടാകുക. മറ്റതെന്താണ്? സീനത്താണ്, മാലും ബനൂനും, സമ്പത്തും മക്കളും. അതെന്താണ്? സീനത്ത് മാത്രമാണ്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, രണ്ട് തരത്തിലുള്ളതാണ് ദുനിയാവിലുള്ളത്. ഒന്ന് നൗഉ മിൻ സീനത്തിഹ, ഒന്ന് സീനത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ. അതെന്താണ്? യതമത്തഉ ബിഹി ഖലീല, ആ സീനത്ത് കൊണ്ട് ചില സുഖസൗകര്യങ്ങൾ ഉപകാരങ്ങളൊക്കെ അവന് കിട്ടും, അത് അല്പം മാത്രമായിരിക്കും. അതുകൊണ്ട് അല്പം അവൻ സുഖെടുക്കും. സുമ്മ യസൂൽ ബില ഫായിദ തഅദുരി സ്വാഹിബി, പിന്നീട് അതിനൊക്കെ വിട്ടേച്ചിട്ട് അവൻ പോകും. അതൊരിക്കലും എന്താണ്, അവന് കാലാകാലം കിട്ടൂല, നിലനിൽക്കുന്നതല്ല, അത് കുറച്ച് മാത്രമായിരിക്കും ആ സീനത്തുകൾ. എന്നാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? വൽ റുബ്ബമാ ലഹിക്കത്തു മലർത്തു ബഹുവൻ മാലു വൽ ബനൂനു, ചിലപ്പോൾ അതിന്റെ ഉപദ്രവം വരെ അവന് ഉണ്ടായേക്കാം. ചിലപ്പോൾ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാം, ഇത് രണ്ടുകൊണ്ടും, മാലു കൊണ്ടും അവന്റെ മക്കളെ കൊണ്ടും. ചിലപ്പോൾ അവന് ഉപകാരം കിട്ടുന്നതിന് പകരം ഉപദ്രവമാണ് ഉണ്ടാകുക. ഇതാണ് ഒരിനം. വലവും യബ്ക, മറ്റൊന്നെന്താ വെച്ചാല് ബാക്കിയാകുന്ന ഒരിനം. വയൻഫൗ സ്വാഹിബഹു അലദ്ദവാമി, അതാണ് ആ മനുഷ്യന് കാലാകാലം ഉപകാരപ്പെടുന്നത്. വഹിയൽ ബാക്കിയാത്ത് സ്വാലിഹാത്ത്, അതാണ് എന്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് ആ മനുഷ്യന് ഉപകാരപ്പെടുന്നത്. മറ്റതെന്താണ്? സീനത്ത് മാത്രമാണ്, താൽക്കാലികമായിട്ടുള്ള നമുക്ക് ആസ്വദിക്കാനുള്ള വിഭവങ്ങൾ മാത്രമാണ്, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഉപകാരമല്ല, ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാവും ചെയ്യും. ചിലപ്പോൾ ഉപകാരം കിട്ടുന്നതിന് പകരം അതുകൊണ്ട് എന്താണ്, ഉപദ്രവം ഉണ്ടാകുക. ആ സമ്പത്ത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നരകത്ത് പോകുന്നത്, അല്ലെങ്കിൽ ആ മക്കളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നരകത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉപകാരമുള്ളത് എന്താ ഉണ്ടാകുക? അത് ബാക്കിയാത്ത് സ്വാലിഹാത്തുകളാണെന്നുള്ളത് ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയണം. അതേപോലെ തന്നെ റോമില് അള്ള പറഞ്ഞു, വമൻ കഫറഫ അലൈഹി കുഫ്റുഹു വമൻ അമില സ്വാലിഹൻ ഫലി അംഫുസിഹിം യംഹദൂൻ എന്നുള്ള ആയത്ത്. ആരാണോ നിഷേധിക്കുന്നത്, ആ നിഷേധത്തിന്റെ റിസൾട്ട് അവൻ തന്നെ അനുഭവിക്കണം, അതിന്റെ ശിക്ഷ അവൻ തന്നെ അനുഭവിക്കണം. എന്നാൽ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അവർ അവരുടെ അവർക്ക് വേണ്ടി തന്നെയാണ് അവർ കാര്യങ്ങൾ ഒരുക്കി വെക്കുന്നത്, അവർക്ക് വേണ്ടി തന്നെയാണ് അവർ സൗകര്യം ചെയ്തു വെക്കുന്നത് എന്നുള്ള ആയത്ത്. അതിനുശേഷം നൽകിയിട്ടുള്ളത് എന്തോ, വിശദീകരണം നൽകിയിട്ടുള്ളത് എന്താ വെച്ചാല്, ഖബറിൽ അവർ അവർക്ക് വേണ്ടി തന്നെയാണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ബുറജുബുൽ ഹംബൽ റഹ്മുള്ളാഹി ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അന്നൽ അമല സ്വാലിഹ സൽക്കർമ്മങ്ങൾ യകൂനു മിഹാദൽ സ്വാഹിബി ഫിൽ ഖബരി, ഖബറിൽ എന്താകും, അവന്റെ സൽക്കർമ്മങ്ങൾ അവനൊരു വിരിപ്പായിട്ട് മാറും. അതാണ് ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പറയണം. ഇമാം ഖുർത്തുബി ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, യുവത്തി ഊനലി അംഫുസി, അവിടെ യംഹദൂൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ യംഹദൂനാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർത്തുബി പറയുന്നത് അവർ അവർക്ക് വേണ്ടി തന്നെ സൗകര്യം ചെയ്യാണ്. ഫിൽ ആഖിറത്തി പരലോകത്ത്, ഫിറാശൻ വ മസ്കനൻ വ ഖറാറൻ ബിൽ അമലി സ്വാലിഹ്, ഒരു നല്ല വീട്, ഒരു സ്ഥിരവാസത്തിന്റെ കേന്ദ്രം, ഒരു ബെഡ് അവർ തന്നെ ഒരുക്കി വെക്കുകയാണ്. അതാണ് ആയത്തിന്റെ അർത്ഥം എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരുക്കി വെക്കുകയാണ് ഖബറിലുള്ള ജീവിതത്തിന് വേണ്ടി ഒരു വിരിപ്പ്, അവിടെ ഒരു വീടാണ് അവരുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ അവരാണ് വിജയിച്ചവർ. അപ്പൊ ഈ ഹദീസിൽ നിന്നും വലിയ പാഠമാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ബിൻവാസ് വിശദീകരിച്ചത്, ഷെയ്ഖ് ബിൻസീം റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത്, ഇബ്നു റജബ് അൽഹംബലി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത്, വേറെയും വിശദീകരണങ്ങളുണ്ട് കാണാം. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ അവൻ അനുഗമിക്കും, രണ്ടെണ്ണം തിരിച്ചുപോരും, ബാക്കിയാകുന്നത് അവന്റെ അമല് മാത്രമായിരിക്കും. അപ്പൊ ഈ ഹദീസിന്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളുക, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇതിന്റെ വിശദീകരണത്തിൽ വേറെ ചില ഉലമാക്കൾ പലതും പറഞ്ഞിട്ടുണ്ട്, പലതും വിശദീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞുകൊടുത്ത് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നപ്പോൾ നമ്മുടെ വല്ലിപ്പാന്റെ പേര് ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയായിരിക്കും. അവരുടെ ജോലി, അവരുടെ കാര്യങ്ങൾ, അവരുടെ പിന്നെ രീതികൾ, അവരെങ്ങനെയാണ്, അവരുടെ കോലം ഏത്, നമ്മുടെ നേരെ ഉപ്പാന്റെ ഉപ്പാന്റെ കാര്യം പോലും നമുക്കറിയില്ല. അവരൊക്കെ ഒന്ന് കബറിലുണ്ട്. അങ്ങനെ പല ആളുകളും, നമ്മുടെ സഹോദരങ്ങൾ, മരിച്ചുപോയ പല ആളുകളും, നമുക്ക് അവരെ എത്ര ആളുകളെ കുറിച്ചറിയാം, എത്ര ആളുകളെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം, നമ്മളത് മനസ്സിലാക്കാം പിന്നെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതൊരു സത്യമാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആലോചിക്കുക, എത്ര ആൾക്കാരും മരിച്ചുപോയി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, അവരെത്ര പേരെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഇനി സ്വന്തം മാതാവിനെയും പിതാവിനെയും ഓർമ്മിക്കുന്ന എത്ര ആളുകളുണ്ടാവും, സ്വന്തം മക്കളെ ഓർമ്മിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ല അവസ്ഥ. ഇതേ അവസ്ഥ തന്നെയല്ലേ നമ്മൾ മരിച്ചുപോയാലുണ്ടാകുക, ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ മരിച്ചുപോയാലുണ്ടാകുക. ആ ദുഃഖം എത്ര ദിവസം ഉണ്ടാകും? ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാകും, അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ. പിന്നെ നമ്മൾ മറക്കുകയാണ്. പിന്നെ അവിടെ ബാക്കിയുള്ളത് എന്താ? അവന്റെ അമല് മാത്രമാണ്. അവന്റെ അഹലുകാർ തിരിച്ചു പോന്നു, അവന്റെ കുടുംബക്കാര് തിരിച്ചു പോന്നു, അവന്റെ സമ്പത്ത് തിരിച്ചു പോന്നു. ഇനി വയബക്ക അമലവും, അവന്റെ അമലുകൾ മാത്രമാണ് ആ കബറിൽ അവന്റെ കൂടെ ഉണ്ടാകുക. അപ്പോ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഒരാളുടെ മനുഷ്യ ജീവിതത്തിന്റെ വിജയം എന്താണ്, പരാജയം എന്താണ്, അത് ഈ ഹദീസിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്നുള്ളത്. വിജയത്തിന്റെയും പരാജയത്തിന്റെ അടിസ്ഥാനം, അതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതല്ലാത്ത ആളുകൾക്ക് യഥാർത്ഥത്തിൽ പരാജയത്തിലാണ്. അപ്പൊ ഈ ഹദീസിന്റെ ആശയം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.